ദൈവത്തിൻ്റെ മഹത്വം ഏവരും ബൈബിൾ സ്കൂൾ ശ്രോതാക്കൾക്ക് വീണ്ടും തന്നെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം അറിയിക്കുന്നു. യാക്കോബിൻ്റെ ലേഖനം നാം പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. കഴിഞ്ഞ രണ്ട് അധ്യായങ്ങളിലൂടെ തിരുവചനത്തിലെ ആത്മീയ സത്യങ്ങൾ ഗ്രഹിക്കുവാൻ നമുക്ക് കഴിഞ്ഞു. ഇന്ന് നാം മൂന്നാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അതിൻ്റെ പ്രാരംഭത്തിലെ ചില വാക്യങ്ങൾ ഞാനിപ്പോൾ വായിക്കുന്നു. സഹോദരന്മാരെ, അധികം ശിക്ഷാവധി വരും എന്നറിഞ്ഞ് നിങ്ങളിൽ അനേകർ ഉപദേഷ്ടാക്കന്മാർ ആകരുത്. നാം എല്ലാവരും പലതിലും തെറ്റിപ്പോകുന്നു. ഒരുത്തൻ വാക്കിൽ തെറ്റാതിരുന്നാൽ അവൻ ശരീരത്തെ മുഴുവനും കടിഞ്ഞാണിട്ട് നടത്തുവാൻ ശക്തനായി സൽഗുണപൂർത്തിയുള്ള പുരുഷനാകുന്നു. കുതിരയെ അധീനമാക്കുവാൻ വായിൽ കടിഞ്ഞാണിട്ട് അതിൻ്റെ ശരീരം മുഴുവനും തിരിക്കുന്നുവല്ലോ. കപ്പലും എത്ര വലുതായാലും കൊടുങ്കാറ്റടിച്ച് ഓടുന്നതായാലും അമരക്കാരൻ ഏറ്റവും ചെറിയ ചുക്കാൻ കൊണ്ട് തനിക്ക് ബോധിച്ച ദിക്കിലേക്ക് തിരിക്കുന്നു. അങ്ങനെ തന്നെ നാവും ചെറിയ അവയവെങ്കിലും വളരെ വമ്പ് പറയുന്നു. കുറഞ്ഞ തീ എത്ര വലിയ കാട് കത്തിക്കുന്നു. നാവും ഒരു തീ തന്നെ. വളരെ അതിപ്രധാനമായ ഒരു വിഷയത്തിലേക്ക് യാക്കോബ് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുകയാണ്. സഭകളിൽ ഉള്ള ഒരു വലിയ പ്രവണതയെ ആദ്യത്തെ വാക്യങ്ങളിൽ യാക്കോബ് വിമർശിക്കുന്നു. സഹോദരന്മാരെ, അധികം ശിക്ഷാവധി വരുമെന്നറിഞ്ഞ് നിങ്ങളിൽ അനേകർ ഉപദേഷ്ടാക്കന്മാർ ആകരുത്. നമുക്കറിയാം, പുതിയ നിയമത്തിലെ പ്രമാണം അനുസരിച്ച് സഭയിലാക്കിയ മൂപ്പന്മാരാണ് ഉപദേഷ്ടാക്കന്മാർ. സഭയെ നിയന്ത്രിക്കുന്ന, ശുശ്രൂഷ ചെയ്യുന്ന ആളുകളെയാണ് ഉപദേഷ്ടാക്കന്മാരെന്ന് പറയുന്നത്. അന്നത്തെ കാലത്ത് എരുശലേമിലും പരിസരങ്ങളുള്ള സിനഗോഗുകളിലും പുതിയ നിയമസഭ ആരാധനയ്ക്കായി കൂടി വന്ന സ്ഥലങ്ങളിലും വേദവചനങ്ങളെ പഠിപ്പിക്കുവാനായും ശുശ്രൂഷകൾ നിയന്ത്രിക്കുവാനുമായി മൂപ്പന്മാരുണ്ടായിരുന്നു. അവരെയാണ് ഉപദേഷ്ടാക്കന്മാർ എന്ന പദം കൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത്. ഉപദേഷ്ടാക്കന്മാർ എന്നതിനെ അദ്ദേഹം എതിർക്കുന്നില്ല. എന്നാൽ ഉപദേഷ്ടാക്കന്മാരുടെ എണ്ണം വർദ്ധിച്ച് അവർ തന്നെ ശുശ്രൂഷയിൽ പരാജയപ്പെടുന്ന അനുഭവം ഉണ്ടാകുന്നു എന്നുള്ള ഒരു ദുരന്തത്തെ യാക്കോബ് തൻ്റെ വാക്കുകളിലൂടെ ഇവിടെ ചൂണ്ടിക്കാണിക്കുകയാണ്. അധികം ശിക്ഷാവധി വരുമെന്നറിഞ്ഞ് നിങ്ങളിൽ അനേകർ ഉപദേഷ്ടാക്കന്മാർ ആകരുത്. ഈ ഉപദേഷ്ടാക്കന്മാർ നാവുകൊണ്ട് സഭയെ ഭരിക്കുന്നവരും നിയന്ത്രിക്കുന്നവരുമാണ്. കാരണം അവരുടെ വായിലൂടെ നാക്കുപയോഗിച്ച് നാവുപയോഗിച്ച് അവർ പറയുന്ന വചനം ദൈവിക പ്രമാണങ്ങളാണ് ജനം ഉൾക്കൊള്ളേണ്ടത്. ഇവിടെ യാക്കോബ് ഉപദേഷ്ടാക്കന്മാരുടെ പെരുപ്പത്തിനെതിരെ മുന്നറിയിപ്പ് നൽകുകയാണ്. അവരുടെ ആവശ്യമോ അവരുടെ സഭയിലെ സ്ഥാനമോ ഒന്നും യാക്കോബ് നിഷേധിക്കുന്നില്ല. എന്നാൽ ഈ ഉപദേഷ്ടാക്കന്മാരുടെ എണ്ണം പെരുകുന്ന പ്രവണതയെ അദ്ദേഹം വിലക്കുകയാണ്. എല്ലാവരും അങ്ങ് ഉപദേഷ്ടാക്കന്മാരാകുകയാണ്. ഇന്നത്തെ സഭയുടെയും ഒരു വശത്തെ ഒരു പരാജയം അല്ലെങ്കിൽ സഭയുടെ പ്രശ്നങ്ങളുടെ കാരണം വാളെടുക്കുന്നവനെല്ലാം വെളിച്ചപ്പാടെന്ന നിലയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നുള്ളതാണെന്ന് മനസ്സിലാക്കുന്ന, ഗ്രഹിക്കുന്ന ദൈവമക്കൾക്ക് കാണുവാനായിട്ട് കഴിയും. നമ്മളെ ഒരാളെ ശുശ്രൂഷ ദൈവം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ചെയ്യുവാൻ നാം തയ്യാറാകുക. ദൈവം ഏൽപ്പിക്കാത്ത യാതൊന്നിനും നമ്മൾ മുതിരാൻ പാടില്ല എന്നൊരു സന്ദേശം കൂടെ ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ തിരിച്ചറിയുക എന്നുള്ളത് ഒരു ശുശ്രൂഷനെ സംബന്ധിച്ച്, ഒരു ദൈവവൈദ്യനെ സംബന്ധിച്ച് ഏറ്റവും വിലപ്പെട്ട കാര്യമാണ്. എഫേസ് ലേഖനം പഠിക്കുമ്പോൾ വിവിധ ശുശ്രൂഷ വൃന്ദത്തെ ദൈവമാക്കി വെച്ചതായി, കർത്താവാക്കി വെച്ചതായി അവിടെ കാണിക്കുന്നുണ്ട്. അതിനകത്ത് ഇടയന്മാരുണ്ട്, സുശേഷകന്മാരുണ്ട്, പ്രവാചകന്മാരുണ്ട്, ഉപദേശകന്മാരുണ്ട്. ഓരോരുത്തർക്കും ഓരോ ശുശ്രൂഷയാകാം ദൈവം ഏൽപ്പിക്കുന്നു. അവരവരുടെ ശുശ്രൂഷ തിരിച്ചറിഞ്ഞ് അത് ചെയ്യുവാൻ തയ്യാറാകണം. ഉപദേഷ്ടാവിൻ്റെ ശുശ്രൂഷ പഠിപ്പിച്ച് പഠിപ്പിക്കാനുള്ള കൃപ ദൈവം തന്നിട്ടുണ്ടെങ്കിൽ നിശ്ചയമായും പഠിപ്പിക്കണം. പ്രസംഗിക്കുവാനോ അല്ലെങ്കിൽ സഭയെ ഭരിക്കുവാനോ പരിപാലിക്കാനോ ഒക്കെയാണ് ഓരോരുത്തർക്ക് വരം. ഒരാൾക്ക് ചിലപ്പോൾ സുവിശേഷകനായി മാത്രം ഇരിക്കുവാൻ, സുവിശേഷം വിവിധ സ്ഥലങ്ങളിൽ സഞ്ചരിച്ചു പറയുക, അത് മാത്രമായിരിക്കും ഒരാളുടെ ശുശ്രൂഷ. എന്നാൽ ഇന്ന് നമ്മൾക്കറിയാം, സാമ്പത്തിക ലാഭത്തിനായും മാന്യതയ്ക്കായും ഒക്കെ ദൈവം ഏൽപ്പിക്കാത്ത ശുശ്രൂഷകളും സ്ഥാനങ്ങളും എടുക്കുന്നവരുണ്ട്. അവരാണ് ഇന്നത്തെ സഭയുടെ ഏറ്റവും വലിയ പരാജയത്തിന് കാരണം എന്ന് നമുക്ക് കാണാതിരിക്കാൻ ഒക്കത്തില്ല. അതുകൊണ്ട് എന്നെ എന്ത് ശുശ്രൂഷ ഏൽപ്പിച്ചോ അത് ചെയ്യുവാൻ ഞാൻ തയ്യാറാകുന്നിടത്താണ് വിജയം ഇരിക്കുന്നത്. രണ്ട് താലന്ത് ഏൽപ്പിക്കപ്പെട്ടവനും അഞ്ച് താലന്ത് ഏൽപ്പിക്കപ്പെട്ടവനും അവർക്ക് കിട്ടിയതിനെ വ്യാപാരം ചെയ്തു. അതുകൊണ്ട് ആ കർത്താവ് പറയുന്നത്, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, എനിക്കത് കിട്ടിയില്ല എന്നതുകൊണ്ട് കിട്ടിയതിനെ കുഴിച്ചു മൂടിയാലും കുറ്റകരമാണ്. ഇനിയും എനിക്ക് ഇല്ലാത്തതിനെ ഞാൻ എടുത്ത് വ്യാപാരം ചെയ്യാൻ ശ്രമിച്ചാലും അതും കുറ്റകരമാണ്. ഈ രണ്ട് പ്രവണതകളെയാണ് യാക്കോബ് ഈ വാക്യങ്ങളിലൂടെ നമ്മളോട് സംസാരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ മറ്റൊരു വലിയ പ്രധാന കാര്യം, പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ സഭയെ നയിക്കുന്ന ഉപദേഷ്ടാവായി നിൽക്കുന്ന ഒരാൾക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ സൂക്ഷിക്കേണ്ട കടമ വളരെ വലുതാണ് എന്ന് അദ്ദേഹം ഇവിടെ പറയുകയാണ്. നമ്മൾ വായിക്കുന്നത്, നിങ്ങൾ അധികം സഹോദരന്മാരെ അധികം ശിക്ഷാവധി വരുമെന്നറിഞ്ഞ്, അതായത് പഠിപ്പിക്കുന്ന സഭയെ നയിക്കുന്ന ദൈവം ശുശ്രൂഷ ഏൽപ്പിച്ച ഒരാൾ ആ വിഷയത്തിൽ പരാജയപ്പെട്ടാൽ അദ്ദേഹത്തിനുണ്ടാകുന്ന ശിക്ഷാവധി വളരെയധികമാണ്. മറ്റ് സാധാരണ ഒരു വിശ്വാസിക്ക് ഉണ്ടാകുന്നതിനേക്കാൾ ശിക്ഷ ഇവർക്കുണ്ടാകും എന്ന ബോധ്യം അവരെ ഭരിക്കണം എന്നതിന് എന്നാണ് യാക്കോബ് ഇവിടെ ഓർപ്പിക്കുന്നത്. അപ്പം പ്രത്യേകിച്ച് ദൈവത്തിൽ നിന്ന് ശുശ്രൂഷ പ്രാപിച്ചവർ വളരെ ഭക്തിയോടെ വളരെ ദൈവഭയത്തോടെ ചെയ്യുന്നില്ലെങ്കിൽ അവർ ശിക്ഷാവധി കൂടുതൽ വാങ്ങുന്നവരായി മാറും എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മളാരും ദൈവം ഏൽപ്പിക്കാത്ത ഒന്നും ചെയ്യാതെ ഏൽപ്പിച്ച് ചെയ്തെടുത്ത് വിശ്വസ്തയോടെ മുന്നേറുവാൻ ഈ ക്ലാസ്സോടനുബന്ധിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുകയാണ്. യാക്കോ ഉൾപ്പെടെ ഉപദേഷ്ടാക്കന്മാരും ഉപദേഷ്ടാക്കന്മാരല്ലാത്ത സഭയിലെ ഇതര വിശ്വാസികളും തെറ്റിപ്പോകുന്നവരാണെന്ന് യാക്കോവ് സ്വയം സമ്മതിക്കുകയാണ്. തെറ്റാവരും സഭയിൽ ആർക്കുമില്ല. ഞാൻ എൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിച്ച് പാപം ഒഴിഞ്ഞ് നിർമ്മലായിരിക്കുന്നു എന്ന് നമുക്ക് ആർക്കും പറയാൻ കഴിയത്തില്ല. സർവശവാക്യം 20:9 അതാ പറയുന്നത്. പാപം ചെയ്യാത്ത മനുഷ്യനില്ല എന്ന് ദിനവൃത്താന്തങ്ങളിൽ പറയുന്നു. നമ്മളെല്ലാം കുറവുകളും കുറ്റങ്ങളും സംഭവിക്കുന്നവരാണ്. എന്നാൽ ആ പറ്റുന്ന പരാജയത്തെ കാണുവാൻ കഴിയുന്നതാണ് ഉപദേഷ്ടാവായാലും ശുശ്രൂഷകനായാലും പ്രവാചകനായാലും ചെയ്യേണ്ടത് എന്നാണ് ഇവിടെ യാക്കോബ് ഓർപ്പിക്കുന്നത്. ഒരുത്തൻ വാക്കിൽ തെറ്റാതിരുന്നാൽ അവൻ ശരീരത്തെ മുഴുവൻ കണിഞ്ഞാണിട്ട് നടത്തുവാൻ ശക്തനായി സൽഗുണപൂർത്തിയുള്ള പുരുഷനാകുന്നു. അദ്ദേഹം അടുത്തു പറയുകയാണ്, ഈ ഉപദേഷ്ടാക്കന്മാർക്ക് തെറ്റാൻ സാധ്യത കൂടുതലുള്ളത് അവരുടെ വാക്കിലാണ്. കാരണം അവർ സംസാരിക്കുന്നവരാണ്, അവർ പഠിപ്പിക്കുന്നവരാണ്, അവർ പ്രസംഗിക്കുന്നവരാണ്. ആ അവർ അതിനായി ദൈവനാമ മഹത്വത്തിനായി ഉപയോഗിക്കുന്ന നാവെന്ന അവയവം തന്നെ അവരെ ജീവിതത്തെ മുഴുവൻ തകർക്കുവാൻ പര്യാപ്തമായ ഒന്നാണ് എന്ന് അടുത്ത വാക്കുകളിലൂടെ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയാണ്. ഒരുത്തൻ വാക്കിൽ തെറ്റാതിരുന്നാൽ അവൻ ശരീരത്തെ മുഴുവനും കടിഞ്ഞാണിട്ട് നടത്തുവാൻ ശക്തനായി സൽഗുണപൂർത്തിയുള്ള പുരുഷനാകുന്നു. അതായത് എത്ര മിടുക്കനായാലും നാവിനെ നിയന്ത്രിച്ച് അത് ആത്മീയ ജീവിത വിജയത്തിന് സഹായകമായ നിലയിൽ കൊണ്ടുവരുന്നില്ലെങ്കിൽ അവൻ ചെയ്തതെല്ലാം പാളിപ്പോകും, അവൻ തെറ്റിപ്പോകും എന്നിവിടെ യാക്കോബ് പറയുകയാണ്. പലതിൽ തെറ്റിപ്പോകുന്ന മനുഷ്യരുടെ പൊതുസ്വഭാവം അംഗീകരിച്ചുകൊണ്ട് തന്നെ വാക്കിൽ തെറ്റിപ്പോകാതിരിക്കുന്ന മനുഷ്യൻ്റെ പ്രത്യേകത യാക്കോബ് എടുത്തു പറയുകയാണ്. അങ്ങനെയുള്ള മനുഷ്യൻ സദ്ഗുണപൂർത്തിയുള്ള പുരുഷനാണ് എന്ന് യാക്കോബ് പറയുന്നു. അപ്പം നമ്മൾ തെറ്റാതിരുന്നാൽ നമ്മൾ സദ്ഗുണപൂർത്തിയുള്ളവരാകും. എന്നാൽ തെറ്റിപ്പോയാൽ നമ്മെ രക്ഷിക്കുവാൻ ആർക്കും കഴിയുകയില്ല. സദ്ഗുണപൂർത്തിയുള്ള അഥവാ സമ്പൂർണ്ണ പുരുഷനെക്കുറിച്ച് യാക്കോബ് നൽകുന്ന വിശേഷണം അവൻ ശരീരത്തെ മുഴുവനും കടിഞ്ഞാണിട്ട് നടത്തുവാൻ ശക്തനാണെന്നാണ്. അപ്പോൾ ഒരുവനും സദ്ഗുണപൂർത്തി ഉണ്ട് അല്ലെങ്കിൽ ഒരുവൻ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് നിറഞ്ഞവനാണെങ്കിൽ അവൻ മുഴുവൻ ശരീരത്തെയും അവനെയും അവൻ്റെ സഭയെയും അവൻ്റെ കുടുംബത്തെയും ഒക്കെ നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു പ്രാപ്തനായി കൃപയുള്ളവനായി അവൻ മാറും. ഇന്ന് നമുക്ക് അനേക കൃപാവനക്കാരെ അറിയാം, ഇന്ന് അനേക ശുശ്രൂഷകന്മാരെ അറിയാം. അവരെ തന്നെ നിയന്ത്രിക്കാൻ അവർക്ക് കഴിയുന്നില്ല. അവരുടെ സഭയെ നിയന്ത്രിക്കുവാൻ, അവരോട് ബന്ധപ്പെടുന്ന ആളുകളെ നിയന്ത്രിക്കുവാൻ അവർ കഴിയുന്നില്ല. ഇവിടെ യാക്കോ പറയുകയാണ്, ഒരുവൻ യഥാർത്ഥ ശുശ്രൂഷകൻ യഥാർത്ഥ ആത്മീയനായി മാറുന്നത് അവൻ അവൻ്റെ ശരീരത്തെയും അവന് ചുറ്റുപാടുള്ളതിനെല്ലാം നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തുമ്പോഴാണ്. അദൃശ്യമായ ഒരു കടിഞ്ഞാൻ കൊണ്ട് നിയന്ത്രിക്കുന്ന പോലെ അദൃശ്യമായ ഒരു ഒന്നുകൊണ്ട് നമ്മളെ നിയന്ത്രിക്കുവാൻ പരിശുദ്ധാത്മാവ് കൊണ്ട് നമ്മെ പരിശുദ്ധാത്മാവുന്ന കടിഞ്ഞാണ് കൊണ്ട് വചനമാകുന്ന കടിഞ്ഞാണ് കൊണ്ട് നമ്മെ നിയന്ത്രിപ്പാൻ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട്. ഇന്ദ്രിയങ്ങളുടെ മേലുള്ള നിയന്ത്രണം മനുഷ്യന് അനായാസേന കൈവരിക്കാനൊന്നും പറ്റത്തില്ല. നമുക്കറിയാം, നമുക്ക് 5 ഇന്ദ്രിയങ്ങളാണുള്ളത്. ഇവ ഓരോന്നിനെയും മെരുക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാൽ ഈ നാം ഈ ഇന്ദ്രിയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട നാവിനെ സൂക്ഷിക്കുവാൻ നിയന്ത്രിക്കുവാൻ തയ്യാറായാൽ, അതിനുള്ള പക്വത നാം പ്രാപിച്ചെടുത്താൽ ബാക്കി ഇന്ദ്രിയങ്ങളൊക്കെ നമുക്ക് കീഴ്പ്പെടും, ഈ ഇതിന് പുറകിൽ നിൽക്കത്തുള്ളൂ എന്ന യാഥാർത്ഥ്യത്തോടെ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. നാം മേൽ നിയന്ത്രണം നേടിയവന് ഇതര ഇന്ദ്രിയങ്ങളുടെ മേലും നിയന്ത്രണം നേടുവാൻ കഴിയും. അവൻ ശരീരത്തെ ഭാഗ്യമായിട്ടല്ല, മുഴുവനായി നിയന്ത്രിക്കുവാൻ ശക്തനായി മാറും. അന്യനെ നിയന്ത്രിക്കുന്ന ശക്തിയല്ല, സ്വയം നിയന്ത്രിക്കുന്ന ശക്തിയായി ആയി നമ്മൾ മാറുമ്പോഴാണ് അത് ശരിയായ ശക്തിയായി മാറുന്നതും നമുക്ക് പലതിനെ നിയന്ത്രിക്കാൻ കഴിയുന്നതും. അങ്ങനെയുള്ളവൻ ശക്തനെന്ന് മാത്രമല്ല, അവൻ സദ്ഗുണപൂർണനാണ് എന്ന് യാക്കോബ് ഇവിടെ സൂചിപ്പിക്കുകയാണ്. സിംഹത്തെയും കരടിയെയും ഒക്കെ ഗൊല്യാത്തിനൊക്കെ നിയന്ത്രിച്ചവന് ഇന്ദ്രിയങ്ങളുടെ മേൽ ജയം പ്രാപിപ്പാൻ കഴിഞ്ഞില്ല. നമ്മൾ ശോമേലിൻ്റെ രണ്ടാം പുസ്തകത്തിൽ വായിക്കുന്നത് രാജാക്കന്മാർ യുദ്ധത്തിന് പുറപ്പെടുന്ന കാലത്ത് യുദ്ധത്തിന് പോകാതെ വിശ്രമിക്കാൻ തയ്യാറായ ദാവീദ് രാജാവ് തൻ്റെ കണ്ണുകൊണ്ട് താനൊരു സ്ത്രീ കുളിക്കുന്ന കാണുന്നു എന്ന് നമ്മൾ വായിക്കുന്നു. ആ കാഴ്ച, ആ ഇന്ദ്രിയം, കണ്ണെന്ന ഇന്ദ്രിയത്തെ നിയന്ത്രിക്കാൻ കഴിയാതെ വണ്ണം അത് ഒന്നിനു പുറകെ ഒന്നായി പല തെറ്റിലേക്ക് ദാവീദിനെ നയിക്കുന്നതായി നാം മനസ്സിലാക്കുന്നു. അപ്പോൾ ഇന്ദ്രിയങ്ങളുടെ മേൽ ജയം നേടുക എന്നുള്ളത് ഒരു വിശ്വാസത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഒരു കാര്യമാണ്. എന്തിനേയും നിയന്ത്രിച്ചില്ലെങ്കിലും നമ്മുടെ നാവിനെയും നമ്മുടെ ഇന്ദ്രിയങ്ങളെയും ജയിക്കുവാൻ കഴിഞ്ഞാലേ നമ്മുടെ ആത്മീയതയ്ക്ക് മാർഗുള്ളൂ എന്ന കാര്യം മറന്നു പോകരുത്. എല്ലാ തെറ്റുകളും തെറ്റുകളാണെങ്കിലും വാക്കുകളിൽ തെറ്റുന്നതാണ് ഏറ്റവും വലിയ തെറ്റ്. വാക്കിൽ തെറ്റാതിരിക്കുന്ന വ്യക്തിയുടെ വിശേഷതകളാണ് ഈ വാക്യത്തിൽ യാക്കോബ് വെളിപ്പെടുത്തുന്നത്. ഒന്നാമതായി, അവൻ ശക്തനാണ്. രണ്ടാമതായി, അവൻ്റെ ശരീരത്തിന്മേൽ അവന് ഭാഗികമായല്ല, പൂർണ്ണമായ നിയന്ത്രണമുണ്ട്. നാവിനെ നിയന്ത്രിക്കാൻ കഴിയുന്നവൻ ബാക്കി എല്ലാറ്റെയും നിയന്ത്രിക്കാൻ കഴിയുന്നവനായി മാറും എന്നാണ് യാക്കോബ് പറയുന്നത്. മൂന്നാമതായി, അവൻ സദ്ഗുണപൂർത്തിയുള്ളവൻ അഥവാ ആത്മീയ പക്വതയുള്ളവനാണ്. ഈ സദ്ഗുണപൂർത്തിയുള്ള മനുഷ്യനെക്കുറിച്ചുള്ള വിശദീകരണമാണ് നമ്മൾ മുകളിൽ വായിച്ചത്, നമ്മൾ മുകളിൽ കേട്ടത്. ഉപദേശകന്മാരുടെ പെരുപ്പം വിലക്കിയ ഉടനെ തന്നെ യാക്കോബ് നാവുമേലുള്ള നിയന്ത്രണം എന്ന വിഷയം പറയാൻ കാരണം എന്തായിരിക്കാം? ഉപദേശകന്മാർ തങ്ങളുടെ നാവ് കൊണ്ട് മറ്റുള്ളവരെ നിയന്ത്രിക്കുന്നവരാണ്. തങ്ങൾ നൽകുന്ന ഉപദേശം വഴി നാവ് കൊണ്ട് മറ്റുള്ളവരെ നിയന്ത്രിക്കുവാൻ ഒരുങ്ങുന്ന ഉപദേശകന്മാർ ആദ്യം സ്വന്തം നാവുമേൽ നിയന്ത്രണം നേടിവരായിരിക്കണമെന്ന് യാക്കോബ് വ്യക്തമായി നമ്മെ ഓർപ്പിക്കുകയാണ്. മൂന്നാം വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ, കുതിരയെ അധീനമാക്കുവാൻ വായിൽ കടിഞ്ഞാണിട്ട് അതിൻ്റെ ശരീരം മുഴുവനും തിരിക്കുന്നുവല്ലോ. കപ്പലും എത്ര വലുതായാലും കൊടുങ്കാറ്റടിച്ച് ഓടുന്നതായാലും അമരക്കാരൻ ഏറ്റവും ചെറിയ ചുക്കാൻ കൊണ്ട് തനിക്ക് ബോധിച്ച ദിക്കിലേക്ക് ആ കപ്പലിനെ തിരിക്കുന്നു. നമ്മുടെ അവയവം, നാവെന്ന അവയവം വളരെ ചെറുതായിരിക്കാം, പക്ഷേ അതിനെ നിയന്ത്രിച്ചാൽ വലിയ അപകടത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. അത്ര വലുതാണ് നാവിൻ്റെ സ്ഥാനം എന്ന് ഇവിടെ യാക്കോബ് പറയുകയാണ്. നാവിൻ്റെ സ്ഥാനം, ഉപയോഗം, ശക്തി, വന്യത, ഇരുമുഖ പ്രതിഭ, പ്രകൃതി എന്നിവയൊക്കെ യാക്കോബ് ഇവിടെ വരച്ച് കാണിക്കുകയാണ്. ഓരോ അനുഭവത്തിലൂടെ കടിഞ്ഞാൺ, ചുക്കാൻ, തീ, മൃഗങ്ങൾ, വിഷം, ഉറവ, വിഷം എന്നീ ഏഴുവിധ ചിത്രങ്ങളിലൂടെ നാവിൻ്റെ സ്വഭാവം യാക്കോബ് നമ്മുടെ മുമ്പിൽ വരച്ച് കാണിക്കുകയാണ്. അനുവാചകർക്ക് പരിചിതമായ ഉപമകളും ദൃഷ്ടാന്തങ്ങളും നൽകുന്ന കാര്യത്തിൽ യേശുവും ഈ അപ്പോസ്തലന്മാരൊന്നും പിശക് കാണിച്ചിരുന്നില്ല. അവർ ഉദാഹരണ സഹിതമാണ് കാര്യങ്ങൾ പറഞ്ഞത്. അങ്ങനെ യാക്കോബും ഉദാഹരണ സഹിതം പറഞ്ഞ് നമ്മൾ അതിൻ്റെ ആഴം മനസ്സിലാക്കുവാൻ, നാവിനെ നിയന്ത്രിക്കേണ്ട ആവശ്യകത മനസ്സിലാക്കുവാൻ യാക്കോബ് ശ്രമിക്കുന്നതായി നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയും. ഇനി നാവിനെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ശ്രദ്ധേയമാണ്. നാവ് ഒരു തീയാണ് എന്ന് അദ്ദേഹം പറയുന്നു. ചെറിയ തീ വലിയ കാട് കത്തിക്കുന്നു എന്ന് പറഞ്ഞ പോലെ, ചെറിയ അവയവമായി നാവ് സൂക്ഷിച്ചില്ലെങ്കിൽ അതുകൊണ്ട് സഭയും കുടുംബങ്ങളിലൊക്കെ വലിയ തീ പോലെയുള്ള വിഷയങ്ങൾ, എല്ലാറ്റെയും നശിപ്പിച്ച് കളയുന്ന തീ പോലെയുള്ള വിഷയങ്ങൾ, അഗ്നി പോലെയുള്ള വിഷയങ്ങൾ സഭയ്ക്കകത്ത് ഉണ്ടാകുവാൻ ഇടയാകും. അതുകൊണ്ട് നമ്മുടെ നാവ് നിയന്ത്രിക്കപ്പെട്ടിരിക്കുവാൻ, നമ്മുടെ പ്രവൃത്തി കൊണ്ട്, നമ്മുടെ നോട്ടം കൊണ്ട്, നമ്മുടെ സംസാരം കൊണ്ട്, നമ്മുടെ ഇടപാടുകൾ കൊണ്ട് യാതൊരു അന്യാഗ്നിയും സഭയിൽ ഉണ്ടാകാതിരിക്കാൻ വളരെ സൂക്ഷ്മതയോടെ ചുവടുവെക്കുവാൻ വിശ്വാസി ബാധ്യസ്ഥനാണ് എന്ന് ഈ ഭാഗത്ത് യാക്കോബ് പറയുന്നതായി നമുക്ക് കാണുവാനായിട്ട് കഴിയും. നാല് കാര്യങ്ങളാണ് നാവിനെക്കുറിച്ച് യാക്കോ പറയുന്നത്. ഒന്ന്, നാവ് ഒരു അഗ്നിജാലയാണ്. രണ്ട്, അത് നരകത്താൽ തീപിടിച്ച് അഗ്നിജാലയായി സ്വയം കത്തിക്കൊണ്ടിരിക്കുകയാണ്. മൂന്ന്, ഒരു വ്യക്തിയുടെ മുഴുവൻ ജീവിതത്തെയും മലിനമാക്കി നശിപ്പിക്കാൻ മതിയായ ഇന്ധനം നാവിലുണ്ടെന്നാണ്. നാല്, അതിന് വിനാശാഗ്നിയായി പ്രവർത്തിച്ച് മുഴുവൻ ജീവിതഗതിയെയും തിരിച്ചു കളയാനുള്ള ശക്തി ഉണ്ടെന്നും യാക്കോബ് ഈ ലേഖനത്തിലൂടെ നമ്മെ വ്യക്തമാക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ നാവിനെ നിയന്ത്രിച്ച്, നാവ് കൊണ്ട് അരുതാത്ത ഒരു വാക്കും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കാൻ, നമ്മെ തന്നെ സൂക്ഷിക്കുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ.